2021 ഒക്ടോബർ 24 ഞായറാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. നവാഖലി വീണ്ടും ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നിർണായക വിജയം നേടിയതോടെ തെക്കുകിഴക്കേ ഏഷ്യയിൽ പൊതുവെ തീവ്രവാദം ശക്തിപ്പെടുമെന്നും നവരാത്രി ആഘോഷവേളയിൽ രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്ത്യയിൽ നവരാത്രി അനിഷ്ട സംഭവങ്ങളൊന്നും കൂടാതെ കടന്നുപോയി. ബംഗ്ലാദേശിലാണ് വലിയ കലാപം അരങ്ങേറിയത്. കേരളത്തിന് ഓണം പോലെയാണ് ബംഗാളിൽ ദുർഗാപൂജ. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ ഒരുക്കുന്ന പന്തലുകളിലും ദുർഗാപൂജ നടക്കും. ദുർഗാഷ്ടമി ദിവസം കുമില്ല ജില്ലയിലെ നാനുവ ദിഗിർപാർ എന്ന സ്ഥലത്ത് പൂജയ്ക്കൊരുക്കിയ മണ്ഡപത്തിൽ ദുർഗാവിഗ്രഹത്തിന്റെ കാൽച്ചുവട്ടിൽ വിശുദ്ധ ഖുർആന്റെ പ്രതി കണ്ടെത്തിയതാണ് കലാപത്തിനുണ്ടായ പ്രകോപനം. ഇക്ബാൽ ഹുസൈൻ എന്ന യുവാവാണ് ഹീനകൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. വിവാദപരമായ ദൃശ്യം ഉടനടി വീഡിയോയിൽ പകർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാജ്യത്തെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നിലുള്ള ഗൂഢാലോചനയും ആസൂത്രണവും വളരെ വ്യക്തം. ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ രാത്രി തന്നെ പൂജാമണ്ഡപങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടന്നു. ശക്തരായ ജനക്കൂട്ടം ഹിന്ദുമത വിശ്വാസികളെ ആക്രമിച്ചു. വെടിവയ്പിലും കത്തിക്കുത്തിലുമായി 8 പേർ മരിച്ചു. വളരെ പേർക്ക് പരിക്കേറ്റു. കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. 60 ക്ഷേത്രങ്ങൾ തകർത്തു. മഹാനവമി വിജയദശമി ദിവസങ്ങളിലും ബംഗ്ലാദേശ് കലുഷിതമായിരുന്നു. പോലീസ് ജാഗ്രത പാലിച്ചതുകൊണ്ട് മാത്രമാണ് കൂട്ടക്കൊലകൾ അരങ്ങേറാതിരുന്നത്. ഒക്ടോബർ 15 വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം വിവിധ ഭാഗങ്ങളിൽ അക്രമാസക്തരായ ജനക്കൂട്ടം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രകടനം നടത്തി. പോലീസ് ജാഗ്രത പുലർത്തിയതുകൊണ്ട് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി ഷേഖ് ഹസീന മുന്നറിയിപ്പ് നൽകി. രാജ്യത്താകമാനം ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. കുറ്റവാളികളെന്ന് കരുതപ്പെടുന്ന 700 പേരെ അറസ്റ്റ് ചെയ്തു. കലാപം ഒരുവിധം അടങ്ങിയ മട്ടാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ സാമുദായിക കലാപങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും കുപ്രസിദ്ധമാണ് പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും ബംഗ്ലാദേശുമായി മാറിയ ഭൂപ്രദേശം. 1946 ഒക്ടോബറിൽ നവാഖലിയിൽ നടന്ന കലാപത്തിൽ 800 പേർ കൊല്ലപ്പെട്ടു. 10,000 പേർ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി. ഒട്ടേറെ സ്ത്രീകൾ മാനഭംഗത്തിനും നിർബന്ധിത വിവാഹത്തിനും വിധേയരാക്കപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. മഹാത്മാഗാന്ധി 1946 നവംബർ 6 മുതൽ 1947 മാർച്ച് 2 വരെ പദയാത്ര നടത്തിയാണ് നവാഖലിയിൽ സമാധാനം പുനഃസ്ഥാപിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിലും താൻ നവാഖലിയിലായിരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഗാന്ധിജിയുടെയും മുൻ മുഖ്യമന്ത്രി HS സുഹ്രവർദിയുടെയും പരിശ്രമഫലമായി വിഭജനകാലത്ത് ബംഗാൾ ശാന്തമായിരുന്നു. വലിയ തോതിൽ വംശീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടില്ല. പഞ്ചാബിലേതുപോലെ കൂട്ടക്കൊലയും അഭയാർത്ഥി പ്രവാഹവും ഉണ്ടായില്ല. ബ്രാഹ്മണരും കായസ്ഥരുമായ ഭൂവുടമകൾ ക്രമേണ പശ്ചിമ ബംഗാളിലേക്ക് താമസം മാറ്റി. പാകിസ്ഥാനിൽ നിയമമന്ത്രിയായിരുന്ന ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ സ്വാധീനത്താൽ നമോശൂദ്രർ അടക്കമുള്ള പട്ടികജാതിക്കാർ കിഴക്കൻ പാകിസ്ഥാനിൽ തുടർന്നു. വിഭജനത്തിന് ശേഷം കിഴക്കൻ ബംഗാളിലെ 4.2 കോടി ജനസംഖ്യയിൽ സുമാർ 1 കോടിയോളം ഹിന്ദുക്കളായിരുന്നു. ഏകദേശം 23%. അവരിൽ ബഹുഭൂരിപക്ഷവും പട്ടിക സമുദായക്കാർ തന്നെ. 1949 ഡിസംബറിൽ കിഴക്കൻ ബംഗാൾ പ്രക്ഷുബ്ധമായി. പട്ടികജാതിക്കാർക്കെതിരെ വ്യാപക ആക്രമം നടന്നു. 1950 ഫെബ്രുവരി ആകുമ്പോഴേക്കും കലാപം പിടിച്ചാൽ കിട്ടാതായി. കുറഞ്ഞത് 10,000 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ധാക്കയിൽ മാത്രം 50,000 ഹിന്ദുക്കൾ ഭവനരഹിതരായി. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 10,000 അഭയാർത്ഥികൾ പടിഞ്ഞാറൻ ബംഗാളിലേക്ക് പ്രവഹിച്ചു. അതിർത്തി ഗ്രാമങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ദേശീയ രാഷ്ട്രീയം പ്രക്ഷുബ്ധമായി. ധാക്കയിലേക്ക് പട്ടാളത്തെ അയക്കണമെന്ന് ഹിന്ദു മഹാസഭയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ആവശ്യപ്പെട്ടു. വിഷയം മുൻനിർത്തി ശ്യാമപ്രസാദ് മുഖർജിയും KC മാളവ്യയും കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. പിന്നീട് നെഹ്റുവിനെ നിശിതമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ അംബേദ്കറും രാജിവെച്ചു. നെഹ്റു യുദ്ധമല്ല സമാധാനമാണ് ആഗ്രഹിച്ചത്. അദ്ദേഹം നയതന്ത്രത്തിന്റെ വഴി തേടി. 1950 ഏപ്രിൽ ആദ്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ ഡൽഹിയിലെത്തി. ഇരുരാജ്യങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് നെഹ്റുവും ലിയാഖത്തും തമ്മിൽ ഏപ്രിൽ 8 ഉടമ്പടി ഒപ്പിട്ടു. പക്ഷേ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ കടലാസിൽ മാത്രമായി. പട്ടികജാതിക്കാർക്കെതിരെയുള്ള അക്രമങ്ങളിൽ മനം നൊന്ത് ജോഗേന്ദ്രനാഥ് മണ്ഡൽ പാകിസ്ഥാൻ ക്യാബിനറ്റിൽ നിന്ന് രാജിവെക്കുകയും ഇന്ത്യയിലേക്ക് മടങ്ങിവരികയും ചെയ്തു. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് നിന്ന് വിരമിച്ചു. ശിഷ്ടകാലം ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു. അതിനുശേഷവും സ്ഥിതി മെച്ചപ്പെട്ടില്ല. 1963 ഡിസംബർ അവസാനം ശ്രീനഗറിലെ ഹസ്രത് ബാൽ പള്ളിയിൽ നിന്ന് പ്രവാചകന്റെ തിരുക്കേശം കാണാതായെന്ന കിംവദന്തിയെ തുടർന്ന് വടക്കേ ഇന്ത്യയിൽ പലയിടത്തും വർഗീയ ലഹളകളുണ്ടായി. അത് കിഴക്കൻ പാകിസ്ഥാനിലേക്കും വ്യാപിച്ചു. അവിടെ ന്യൂനപക്ഷ സമുദായക്കാർ വലിയ തോതിൽ അക്രമങ്ങൾക്ക് ഇരയായി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും അക്രമങ്ങൾ ആവർത്തിച്ചു. 1967 ഫീൽഡ് മാർഷൽ അയ്യൂബ് ഖാന്റെ സ്ഥാനത്ത് ജനറൽ യഹ്യ ഖാൻ പട്ടാള ഭരണാധികാരിയായി വന്നപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി. കിഴക്കൻ ബംഗാളിൽ രവീന്ദ്ര സംഗീതത്തിനുവരെ വിലക്കേർപ്പെടുത്തി. ചിറ്റഗോങ് മേഖലയിലെ ബുദ്ധമതാനുയായികളായ ചക്മ ആദിവാസികളും കൊടിയ പീഡനങ്ങൾക്ക് ഇരയായി. ക്രൈസ്തവരുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. കിഴക്കൻ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുജീബുർ റഹ്മാന്റെ അവാമി ലീഗിനെയാണ് പ്രായേണ പിന്തുണച്ചിരുന്നത്. 1971 പൊതു തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് ഭൂരിപക്ഷം ലഭിക്കുകയും ഷേഖ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഹിന്ദുക്കളുടെ കാര്യം കൂടുതൽ പരിതാപകരമായി. സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ടിക്ക ഖാൻ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് പ്രഖ്യാപിച്ച രാത്രിയിൽ തന്നെ ഹിന്ദുക്കൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായി. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശീയവാദികൾക്കും ഹിന്ദുക്കൾക്കുമെതിരെ വ്യാപക അക്രമം അഴിച്ചുവിട്ടു. അവർ രൂപീകരിച്ച അൽ ബദർ, അൽ ഷംസ് എന്നീ സായുധ സംഘങ്ങളും റസാക്കർമാരും അഴിഞ്ഞാടി. ഗുലാം അസം എന്ന ഭയങ്കരനായിരുന്നു നേതൃത്വം നൽകിയത്. 300,000+ പേർ കൂട്ടക്കൊലയ്ക്ക് ഇരയായി. നിർബന്ധിത മതപരിവർത്തനത്തിനും ബലാത്സംഗത്തിനും വിധേയരായവർ അതിലും എത്രയോ അധികമായിരുന്നു. 1971 മാർച്ചിനും ഡിസംബറിനുമിടയിൽ 1 കോടിയോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പ്രവഹിച്ചു. അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കലാശിച്ചു. യുദ്ധത്തിനൊടുവിൽ ബംഗ്ലാദേശ് യാഥാർത്ഥ്യമായി. ഷേഖ് മുജീബുർ റഹ്മാൻ തിരിച്ചുവരികയും രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നാലെ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടു. ഗുലാം അസമിന്റെ പൌരത്വം റദ്ദാക്കി. 1972 പുതിയ ഭരണഘടന നിലവിൽ വന്നു. ബംഗ്ലാദേശ് സ്വതന്ത്ര പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി. എല്ലാ മതങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യം അനുവദിച്ചു. എന്നാൽ സുവർണകാലം അധികം നീണ്ടില്ല. 1975 ഓഗസ്റ്റ് 15 മുജീബ് കൊല ചെയ്യപ്പെട്ടു. സൈന്യം അധികാരം പിടിച്ചെടുത്തു. പാകിസ്ഥാനും സൌദി അറേബ്യയും തൽക്ഷണം സൈനിക ഭരണകൂടത്തെ അംഗീകരിച്ചു. അവരുടെ താൽപര്യപ്രകാരം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീക്കുകയും ഗുലാം അസം രാജ്യത്ത് തിരിച്ചെത്തുകയും ചെയ്തു. അവാമി ലീഗ് നേതാക്കളും ബംഗ്ലാദേശീയവാദികളും അതിലുപരി ന്യൂനപക്ഷങ്ങളും വേട്ടയാടപ്പെട്ടു. സൈനിക ഭരണം നിലനിന്നിടത്തോളം അതേ അവസ്ഥ തുടർന്നു. രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യ 13.5% കുറഞ്ഞു. 1988 ഭരണഘടന ഭേദഗതി ചെയ്ത് ഇസ്ലാം രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ടാകുമെന്നും മതസ്വാതന്ത്ര്യം മൌലികാവകാശമായിരിക്കുമെന്നും ഉറപ്പു നൽകി. പക്ഷേ വാഗ്ദാനം ഒരിക്കലും പാലിക്കപ്പെട്ടില്ല. ജനാധിപത്യം പുനഃസ്ഥാപിച്ച ശേഷവും സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല. 1991 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടും പങ്കാളിത്തത്തോടും കൂടി BNP നേതാവ് ബീഗം ഖാലിദ സിയ മന്ത്രിസഭ രൂപീകരിച്ചു. അതിനുശേഷവും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ തുടർന്നു. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം ബംഗ്ലാദേശിൽ ഹൈന്ദവർക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടന്നു. ക്ഷേത്രങ്ങൾ തകർത്തു. അവയുടെ പശ്ചാത്തലത്തിലാണ് തസ്ലീമ നസ്രീന്റെ പ്രസിദ്ധമായ ലജ്ജ എന്ന നോവൽ രചിക്കപ്പെട്ടത്. 1996 തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് ഭൂരിപക്ഷം ലഭിക്കുകയും മുജീബുർ റഹ്മാന്റെ മകൾ ഷേഖ് ഹസീന പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ശേഷം ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ താരതമ്യേന കുറഞ്ഞു. അവർക്ക് സംരക്ഷണം നൽകാൻ പ്രധാനമന്ത്രി പ്രതിജ്ഞാബദ്ധയായിരുന്നു. എന്നാൽ അവാമി ലീഗിലെ പല നേതാക്കളും അത്ര തന്നെ മതേതര ചിന്താഗതിക്കാരായിരുന്നില്ല. 2001 വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലത്തിൽ ബീഗം ഖാലിദ സർക്കാർ രൂപീകരിച്ചു. അക്രമം മുൻപത്തേക്കാൾ ഭയങ്കരമായിരുന്നു. കൊള്ളയും കൊലയും കൊള്ളിവയ്പ്പും നിർബാധം തുടർന്നു. പോലീസ് കാഴ്ചക്കാരായി. ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ പ്രവഹിച്ചു. ആ ഘട്ടത്തിലാണ് പൌരത്വ നിയമം ഭേദഗതി ചെയ്യണമെന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നുമുള്ള മുറവിളി അതിശക്തമായത്. 2009 അവാമി ലീഗ് ഭൂരിപക്ഷം തിരിച്ചുപിടിക്കുകയും ഷേഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൌലികവാദികളെയും ഹുജി പോലെയുള്ള തീവ്രവാദ സംഘടനകളെയും അമർച്ച ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചു. സ്ഥിതി മെച്ചപ്പെട്ടു. 1971 യുദ്ധ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ സർക്കാർ ട്രിബ്യൂണൽ രൂപീകരിച്ചു. BNPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുതിർന്ന നേതാക്കൾ വിചാരണ ചെയ്യപ്പെട്ടു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ ജീവപര്യന്തം കഠിന തടവിനോ വധശിക്ഷയ്ക്കോ വിധിക്കപ്പെട്ടു. 2013 ഫെബ്രുവരി മാസത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവ് ദൽവാർ ഹുസൈൻ സയ്യിദിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിൽ പ്രതിഷേധിച്ച് മതമൌലികവാദികൾ വലിയ തോതിൽ അക്രമം അഴിച്ചുവിട്ടു. 50 ക്ഷേത്രങ്ങൾ തകർത്തു. ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. 87 പേർ കൊല്ലപ്പെട്ടു. അനവധി പേർക്ക് പരിക്കേറ്റു. വലിയ സ്വത്തുനാശവും സംഭവിച്ചു. ഷെയ്ഖ് ഹസീന ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അക്രമം അടിച്ചമർത്തി. 2013 ജമാഅത്തെ ഇസ്ലാമി വീണ്ടും നിരോധിക്കപ്പെട്ടു. ഇടയ്ക്കിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിലും നില വളരെ ഗുരുതരമായില്ല. നിലവിൽ 16.5 കോടിയാണ് ബംഗ്ലാദേശിലെ ജനസംഖ്യ. ഹിന്ദുക്കൾ 1.25 കോടി മാത്രം, കഷ്ടിച്ച് 9.5%. 2009 മുതൽ ഇതപര്യന്തം അവാമി ലീഗാണ് ഭരണത്തിലുള്ളത്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി തുടരുന്നു. ഇന്ത്യാ ഗവൺമെന്റുമായി ഉറച്ച സൌഹൃദമാണ് അവാമി ലീഗിനും ഹസീനയ്ക്കും ഉള്ളത്. ഇക്കാര്യം മതമൌലികവാദികളെയും തീവ്രവാദികളെയും അസ്വസ്ഥമാക്കുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ സ്വതന്ത്ര ബംഗ്ലാദേശിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഢാക്ക സന്ദർശിച്ചിരുന്നു. അപ്പോഴും തീവ്രവാദികൾ വലിയ തോതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ അനിഷ്ട സംഭവങ്ങൾ. 1946 പോലെ നവാഖലി പ്രദേശത്താണ് ഇത്തവണയും വലിയ തോതിൽ അക്രമം അരങ്ങേറിയത്. ദുർഗാപൂജ അലങ്കോലപ്പെടുത്താനോ ന്യൂനപക്ഷ സമുദായാംഗങ്ങളെ ഭയചകിതരാക്കി ഇന്ത്യയിലേക്ക് ഓടിക്കാനോ മാത്രമല്ല കലാപം ആസൂത്രണം ചെയ്തത്. മോദിയുടെയും ഇന്ത്യയുടെയും സുഹൃത്തും ഹിന്ദുക്കളുടെ സംരക്ഷകയുമായ പ്രധാനമന്ത്രിയെ സ്ഥാനഭ്രഷ്ടയാക്കി താലിബാൻ മാതൃകയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനാണ് അവർ താൽപര്യപ്പെടുന്നത്. അതുകൊണ്ടുതന്നെയാണ് ഇന്ത്യാ ഗവൺമെന്റ് കരുതലോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുന്നതും ഷെയ്ഖ് ഹസീനയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നതും. വൈകി കിട്ടിയത്. ബംഗ്ലാദേശിൽ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൾ അസീസ് അപലപിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കാത്ത വിധം അവരുടെ ജീവനും ആരാധനാലയങ്ങൾക്കും ബംഗ്ലാദേശ് സർക്കാർ പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു. വർഗീയാക്രമണങ്ങളും നിയമലംഘനങ്ങളും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ആരാധനാലയങ്ങൾ തകർക്കുന്നത് ഇസ്ലാമികമോ ജനാധിപത്യപരമോ അല്ലെന്നും വർഗീയവും വംശീയവുമായ ഇടുങ്ങിയ ചിന്തയിൽ കുഴപ്പങ്ങളുണ്ടാക്കുന്നവർ മനുഷ്യദ്രോഹികളും രാജ്യദ്രോഹികളുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പരമസത്യം.